കവിയുടെ മാധ്യമം വാക്കുകളും പ്രയോഗവിശേഷങ്ങളുമാണ്. ആളുകളെ വശീകരിക്കുന്നതിനായി വൃത്തവും താളവും സംഗീതവും അയാൾ എടുത്തു പെരുമാറുന്നു. വസ്തുജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളും കവിക്ക് തുല്യം അഗ്നരത്രയും. വസ്തുതകൾ അവർ ഗ്രഹിക്കുന്നത് കവിവാക്മയത്തിൽ നിന്നാണ്. പ്രതിപാദന വിഷയത്തെക്കുറിച്ച് കവിക്ക് ചിലത് പറയാനുണ്ടെന്നാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. അത്ര മഹത്തരമാണ് കവിതയുടെ നിസ്സംഗ മന്ത്രശക്തി. പ്ലേറ്റോ സ്വയം അറിയാതെ കവിതയെ സ്തുതിച്ചു പോകുന്ന സന്ദർഭമാണിത്. കവിതയുടെ മാന്ത്രികമായ ആകർഷണ വലയത്തിൽ നിപതിച്ചു പോകരുതെന്നാണ് അദ്ദേഹം വഴിയെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. വർണ്ണക്കമ്പളങ്ങൾ ഊരിമാറ്റി ഗദ്യത്തിലേക്ക് പരാവർത്തനം ചെയ്താൽ കവിതയുടെ നിസ്സാരത വ്യക്തമാകുമെന്ന് പ്ലേറ്റോ വാദിക്കുന്നു. വസ്തുവിൻ്റെ സദൃശ്യത സൃഷ്ടിക്കുന്ന കലാകാരൻ യഥാർത്ഥത്തെ അറിയുന്നവനല്ല. യഥാർത്ഥത്തിൻ്റെ പ്രത്യക്ഷത മാത്രമേ അയാൾ കാണുന്നുള്ളൂ. താൻ ആരചിക്കുന്ന കൃതി നല്ലതോ ചീത്തയോ എന്ന് പോലും നിർണയിക്കാൻ കഴിയാതെ കവി എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അജ്ഞാനികളായ പൊതുജനങ്ങൾക്ക് രുചിക്കുന്ന കാവ്യങ്ങളാണ് അയാൾ എഴുതിത്തള്ളുന്നത്. അതിന് ഗൗരവവാഹമായ യാതൊരു മൂല്യവും കൽപ്പിക്കേണ്ടതില്ല. എല്ലാ ദൗരാന്തിക കാവ്യങ്ങളും ഇതിഹാസങ്ങളും അഭിനയങ്ങളും തുച്ഛമാണെന്ന് പ്ലേറ്റോ സിദ്ധാന്തിക്കുന്നു. കലയും കവിതയും മനുഷ്യപ്രകൃതിയുടെ അപകൃഷ്ടാശങ്ങളും പകർത്തുന്നത്. അപകൃഷ്ട പിതാക്കൾക്ക് പിറന്ന അപകൃഷ്ട ശിശുവാണ് അനുകരണാത്മകല. അനുകൃതമായ വൈകല്യങ്ങളെ പിന്തുടരാൻ നാടകവും കവിതയും അനുവാചകനെ പ്രേരിപ്പിക്കും. തൻ്റെ സങ്കല്പത്തിനുള്ള ആദർശ സാമ്രാജ്യത്തിൽ കലയും കവിതയും കടന്നു വരാൻ പാടില്ലെന്ന് പ്ലേറ്റോ വിധിക്കുന്നു. ഹോമർ കവികളിൽ അഗ്രിമനും ദുരന്ത കലാകാരന്മാരിൽ ഒന്നാമനുമാണ് പ്ലേറ്റോ സമ്മതിക്കുന്നുണ്ട്. എന്നിരിക്കലും ഒരാദർശ രാഷ്ട്രത്തിൽ സാഹിത്യം ആത്മകരമായി സാന്നിധ്യമായിരിക്കും. ഗുണികൾക്കായി സമർപ്പിക്കപ്പെടുന്ന പ്രശസ്തി കവികൾ, ഈശ്വരസ്തവങ്ങൾ എന്നിവ അനുവദനീയമാണ്. കലയെ നാടുകടത്തുന്ന പ്ലേറ്റോയെ ഒരു തികഞ്ഞ തികഞ്ഞ കലാനിഷേധിയായി വിലയിരുത്തുന്നത് ശരിയല്ല. നല്ല കഥകൾ ഏതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണെന്ന് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കല ജീവിതത്തെ അപകടപ്പെടുത്തരുതെന്നും സദാചാര വിരുദ്ധരാകണമെന്നുള്ള കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് പ്ലേറ്റോയുടെ കലാദർശനം. കലാനിഷേധികൾ ഭാരതത്തിലും ഉണ്ടായിരുന്നതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. രാജശേഖരൻ്റെ കാവ്യമീമാംസയിലെ ചില സൂചനകൾ. ഒരിക്കലെങ്കിലും മധുരതരമായ ഭാവഗീതമോ ഇതിഹാസമോ രാഷ്ട്രത്തിനുള്ളിൽ പ്രവേശിക്കാനിട വന്നാൽ പിന്നീട് നിങ്ങളെ ഭരിക്കുന്നത് ദേശീയ നിയമാവലിയോ ധർമ്മസംഹിതയോ ആയിരിക്കില്ല, മറിച്ച് ആഹ്ലാദവും ഖേദവുമായിരിക്കും. പ്ലേറ്റോ തീർത്തടിക്കുന്നു. കാവ്യപ്രചോദനം. ഇയോണിലാണ് പ്രചോദനത്തെപ്പറ്റി പ്ലേറ്റോ ദീർഘദീർഘം ഉപന്യസിക്കുന്നത്. സ്വയം ഒരു കവിയായ പ്ലേറ്റോയുടെ വാക്കുകൾ ചിറകുവെച്ച് ഉയരുന്ന പ്രകാരമാണിത് കേൾക്കുക. ഫോർ ദ പോയറ്റ് ഈസ് എ ലൈറ്റ് ആൻഡ് വിങ്ഡ് ആൻഡ് ഹോളി തിങ് ആൻഡ് ദർ ഇസ് നോ ഇൻവെൻഷൻ ഇൻ ഹിം അൺടിൽ ഹി ഹാസ് ബീൻ ഇൻസ്പയർഡ് ആൻഡ് ഇസ് ഔട്ട് ഓഫ് ഹിസ് സെൻസസ് and the mind is no longer in him. When he has not attained to this state, he is powerless and is unable to utter his oracles. കവിയുടെ വാക്ക് വെളിപാടാണെന്നർത്ഥം. പ്രചോദിത നിമിഷങ്ങളിൽ മാത്രമേ അയാൾ കവിത എഴുതൂ. ബോധവും മനസ്സും വിട്ടൊഴിഞ്ഞു പോകുന്ന വിഭ്രാന്ത മുഹൂർത്തത്തിൻ്റെ സൃഷ്ടിയാണ് കവിത. കലാതത്വങ്ങളെപ്പറ്റി കവിയോട് എന്തിനു പറയണം? Not by art does the poet sing, but by power divine. എന്ന് അദ്ദേഹം എഴുതുന്നു. ദൈവം കവിയുടെ മനസ്സ് തട്ടിയെടുക്കുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുന്നു. കവിയുടെ വാക്കുകൾക്ക് എന്തു വില എന്ന് ചോദിക്കുന്ന പ്ലേറ്റോയ്ക്ക് ഈ സന്ദർഭത്തിൽ തെറ്റുപറ്റുന്നുണ്ടോ? ദൈവവചനം വില കിട്ടാതാകുമോ? പ്ലേറ്റോ സ്വയം മറന്നാണ് എഴുതുന്നത്. ഇത്തരം യുക്തിഭംഗങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. കവിതയുടെ ജന്മസാഹചര്യം ബോധമല്ല, അബോധമാണെന്ന് മാത്രമേ പ്ലേറ്റോ ഉദ്ദേശിച്ചിട്ടുണ്ടാവൂ. കവിത യുക്തിയോട് കലഹിക്കുന്നു. കവിത ക്രാഫ്റ്റിൻ്റെ സൃഷ്ടിയല്ല. കവിതയെ ആശ്രയിക്കുന്നതിന് യുക്തിപരമായ യാതൊരു സാധൂകരണവും സാധ്യമല്ലെന്നാണ് പ്ലേറ്റോ വിവക്ഷിക്കുന്നത്. കാവ്യദേവതയാൽ ആവിഷ്ടനായ ഒരാളുടെ വിഭ്രാന്ത ജൽപ്പനമാണ് കവിത. കവിത ഒരു പ്രചോദനം മാത്രമാണ്. ഇയോണിൽ സോക്രട്ടീസ് പറയുന്നു, നിങ്ങളെ സഞ്ചലിപ്പിക്കുന്ന ഒരു ദൈവീകതയുണ്ട്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും. കാന്തസമ്പർക്കത്താൽ ഇരുമ്പും കാലക്രമേണ കാന്തമായിത്തീരും. അതുപോലെ പ്രചോദിത വ്യക്തിയുമായുള്ള നിത്യസംബന്ധം നിങ്ങളെ മെല്ലെ മെല്ലെ പ്രചോദിതനാക്കും. പേജ് 24. കവിതയുടെ അയുക്തിത, അബോധാത്മകത, വികാരപ്രധാനത, അസ്ഥ്യാത്മകത, അനുകരണാത്മകത, അധാർമികത എന്നീ സവിശേഷതകൾ പ്ലേറ്റോയ്ക്ക് ആദരണീയമായി തോന്നിയില്ല. വികാരങ്ങളെ ഊട്ടി വളർത്തുകയാണ് കവിത. വികാരങ്ങളെ ഭരിക്കുന്നതിന് പകരം വികാരങ്ങളാൽ ഭരിക്കപ്പെടാനാണ് കവിത യത്നിക്കുന്നത്. എതിർപ്പ്. പ്ലേറ്റോ കവിതയെ എതിർക്കുന്നത്, നിരസിക്കുന്നതും എന്തുകൊണ്ട്? പ്ലേറ്റോയുടെ കാവ്യനിരാസനത്തിന് പല കാരണങ്ങളുണ്ടെന്ന് ഇതിനകം സ്പഷ്ടമാക്കി കഴിഞ്ഞു. ആ കാരണങ്ങളുടെ ഒരു ക്രോഡീകരണം വിഷയത്തിൻ്റെ വ്യക്തതയ്ക്ക് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഒന്ന്, സദാചാരപരം. രാഷ്ട്രതന്ത്രപരവും സാമൂഹികവുമായ ഒരു സദാചാര വീക്ഷണം പ്ലേറ്റോയ്ക്ക് ഉണ്ടായിരുന്നു. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ഗുണമഹിമകൾ നിലനിൽക്കുന്നതിന് കവിത സഹായകമാവണം. മനുഷ്യൻ്റെ തിന്മകൾ സാഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ദൈവങ്ങളെക്കുറിച്ച് കവികൾ കള്ളക്കഥകൾ പറയുന്നു. വീരപുരുഷന്മാരെ അനഭിജാതരായും ഹീനരായും അവർ ചിത്രീകരിക്കുന്നു. ഹോമറിനെയും മറ്റ് പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിക്കുന്നത് ശരിയല്ലെന്നാണ് പ്ലേറ്റോ വിചാരിക്കുന്നത്. രണ്ട്, വൈകാരികം. വാസ്തവത്തിൽ ചീത്തക്കലയെ ആണ് പ്ലേറ്റോ എതിരിടുന്നത്. അയുക്തികവും അബോധാത്മകവുമായ ഒരു പ്രണോദനത്തിൻ്റെ ഫലമാണ് കവിത. കാവ്യദേവത ഇച്ഛിക്കുന്നതാണ് മാത്രമാണ് കവിത എഴുതിപ്പോകുന്നത്. യുക്ത്യാധിഷ്ഠമായ ജ്ഞാനമല്ല കവിത. വൈകാരികതയുടെ ഒരനിയന്ത്രിത പ്രവാഹമാണിത്. 4. അസത്യാത്മകം. അനുകരണാത്മകമായ കവിത അസത്യാത്മകമല്ലാതെ തരമല്ല. ജീവിതത്തിൻ്റെ അപകൃഷ്ട പ്രതലങ്ങളിൽ കവിതയിൽ വെളിവാകുന്നത്. സത്യത്തെക്കുറിച്ച് കവി അജ്ഞനാണ്. ജ്ഞാനസംബന്ധമായ യാതൊരിടത്തറയും കവിതയ്ക്കില്ല. മിഥ്യകളുടെ സംരചന മാത്രമേ കവിതയിലുള്ളൂ. 4. പ്രയോജനപരം. കവിതയുടെ നിലപാടുതര യുക്തയോ ജ്ഞാനമോ അല്ലാത്തതുമൂലം അത് നിഷ്പ്രയോജനമായ ഒരു വ്യാപാരം മാത്രമാണ്. പ്രായോഗിക ലക്ഷ്യങ്ങളൊന്നും കവിതയ്ക്കില്ല. തന്നെയല്ല, കവിത മനുഷ്യനെ അപഥസഞ്ചാരിയാക്കുകയും ചെയ്യുന്നു. പ്ലേറ്റോ എക്കാലത്തെയും വിമർശകൻ. കലയുടെ ഉപയോഗിക്കും ആത്മീയ മൂല്യത്തിനും പ്രാധാന്യം കൽപ്പിച്ച ചിന്തകനാണ് പ്ലേറ്റോ. കല ജീവിതത്തിനു വേണ്ടിയായിരിക്കണമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഒരു കലാനിഷേധിയായി മാത്രം അറിയപ്പെടേണ്ട വ്യക്തിയല്ല പ്ലേറ്റോ. കലയുടെ ഹൃദയരഹസ്യം ഉള്ളം കൈയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ജീവിതത്തെ പരമപ്രധാനമായി കണ്ട ടോൾസ്റ്റോയി അടക്കമുള്ള പിൽക്കാല സാഹിത്യ ചിന്തകാരന്മാർ പ്ലേറ്റോയുടെ സാഹിത്യ ദർശനത്തെ ശരിവയ്ക്കുകയാണ്.